أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
നമസ്കാരത്തിന്റെ ക്രമങ്ങളെക്കുറിച്ചും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെക്കുറിച്ചും നമസ്കാരത്തിൽ ചൊല്ലേണ്ട കാര്യങ്ങളും അതിന്റെ അർത്ഥങ്ങളും പൊരുളുകളുമാണ് ഈ ഓഡിയോ സി ഡിയിലൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നത്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ സനാതനമായ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ ഉണർത്തിയിരിക്കുന്നു. അള്ളാഹു പറയുന്നു, നാം ജിന്നിനെയും മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ്. ഈ പരിശുദ്ധ വചനം നമ്മളെ ചിന്തിപ്പിക്കുന്നത് നമസ്കാരത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയുമാണ്. മനുഷ്യന്റെ ഈ ജീവിത ലക്ഷ്യം സഫലീകരിക്കുന്നതിന് നമസ്കാരത്തിന് തുല്യതയില്ലാത്ത മഹനീയമായ സ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ കുടിയിരുത്തേണ്ടത് അനിവാര്യമാണ്. നമസ്കാരം അള്ളാഹുവിനോടുള്ള ആരാധനയാണ്. അതവന്റെ സന്നിധാനത്തിൽ ഹൃദയനൊമ്പരത്തോട് അർപ്പിക്കേണ്ട പ്രാർത്ഥനാ മൊഴികളാണ്. മനുഷ്യൻ തന്റെ സൃഷ്ടാവിനോട് സംവദിക്കുന്ന, അനുഭവമായി അനുഭവിക്കുന്ന അഭൗമികമായ ആത്മസമർപ്പണമാണത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുന്നു, പുനരുദ്ധാന നാളിൽ മനുഷ്യന്റെ കർമ്മങ്ങളിൽ ഒന്നാമതായി വിചാരണ ചെയ്യുക അവന്റെ നമസ്കാരമായിരിക്കും. ആ കണക്കെടുപ്പിൽ അവൻ വിജയിച്ചാൽ അവൻ രക്ഷപ്പെട്ടു, ആ കണക്കെടുപ്പിൽ അവൻ പരാജയപ്പെട്ടാൽ അവൻ നഷ്ടപ്പെട്ടവനായി തീർന്നു. ഈ തിരുവചനത്തെ ശരിവെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഉദ്ഘോഷിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ എന്റെ നാഥൻ നിങ്ങളെ എന്ത് വില വെക്കാനാണ്. അള്ളാഹുവിന്റെ പക്കൽ നമ്മൾ വിലമതിക്കുന്നവരായി തീരണമെങ്കിൽ നമസ്കാരം നിലനിർത്തുന്നവരും നമസ്കാരത്തിന്റെ യഥാർത്ഥ ചൈതന്യം ഉൾക്കൊള്ളുന്നവരുമായി മാറണം. അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കണമെന്ന ചിന്ത നമ്മുടെ അന്തരംഗത്തിൽ മതിച്ചു നിൽക്കണം. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്സലാം അരുൾ ചെയ്തതുപോലെ നമസ്കാരത്തിൽ നമ്മുടെ ഹൃദയം അള്ളാഹുവിന്റെ തിരുസന്നിധിയിൽ ഒരുകി അലിഞ്ഞുപോകും വിധം ലയിച്ചു ചേരണം. ഇതിന് അസ്സലാത്ത് എന്ന ഈ ഓഡിയോ സി ഡി ഒരു വഴികാട്ടിയായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഓഡിയോ സി ഡിയിലൂടെ നമസ്കാരത്തിന്റെ രൂപഭാവങ്ങളെയും അതിന്റെ മഹത്വത്തെയും മനസ്സിലാക്കാൻ ലോക നിയന്താവായ അള്ളാഹു സർവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ഫുമ്മാമീൻ. ഈ ഓഡിയോ സി ഡി അവതരിപ്പിക്കുന്നത് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഖത്തർ. സംവിധാനം ബി സമീർ പഴയങ്ങാടി. സഹായികൾ കെ വി മൻസൂർ അഹമ്മദ് കോഴിക്കോട്, കെ എസ് മുസഫർ അഹമ്മദ് കോഴിക്കോട്. ശബ്ദം നൽകിയവർ മൗലവി ഷെഫീഖ് അഹമ്മദ് മുറിയക്കണ്ണി, ഡോക്ടർ വിസാം അഹമ്മദ് സിറിയ. ആമുഖ അവതരണം മാലിക്കമീൻ കാക്കനാട്.
നമസ്കാരത്തിന്റെ ഷർത്തുകൾ അഥവാ നിബന്ധനകൾ. സുപ്രധാനവും മഹത്വപൂർണവുമായ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ചില മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ നമസ്കാരം എന്ന ശ്രേഷ്ഠമായ ഇബാദത്ത് അഥവാ ആരാധന നിർവഹിക്കുമ്പോൾ ചില കാര്യങ്ങൾ പരിഗണിക്കേണ്ടതാണ്. നമസ്കാരം യഥോചിതം ശരിയാകുന്നതിനും പൂർണ്ണമാകുന്നതിനും അവ അനിവാര്യങ്ങളാകുന്നു. നമസ്കാരത്തിന്റെ ഷർത്തുകൾ എന്ന പേരിലാണ് അവ അറിയപ്പെടുന്നത്. ഒന്ന്, സമയം; രണ്ട്, ശുദ്ധി; മൂന്ന്, നഗ്നത മറക്കൽ; നാല്, കിബ്ലയെ അഭിമുഖീകരിക്കൽ; അഞ്ച്, നിയ്യത്ത്. അതിലൊന്നാമത്തേത് നമസ്കാരത്തിന്റെ സമയമാണ്. നമസ്കാരത്തിന്റെ ഒന്നാമത്തെ ഷർത്ത് സമയനിഷ്ഠ പാലിക്കുക എന്നതാകുന്നു. നമുക്കറിയാം, നമസ്കാരം ഫറളാക്കപ്പെട്ട നമസ്കാരങ്ങൾ അത് അഞ്ചു നേരമാണ്. അതിലൊന്നാമത്തേത് ഫജർ നമസ്കാരമാണ്. രാത്രികാലം അവസാനിക്കാറാകുമ്പോൾ കിഴക്കൻ ചക്രവാളത്തിൽ വെള്ളനിറം വ്യാപിക്കാറുണ്ട്. ഈ സമയത്തെയാണ് ഫജർ എന്ന് പറയുന്നത്. സൂര്യോദയത്തിന് അല്പം മുമ്പ് വരെയാണ് ഫജർ സമയം. സമ ശീതോഷ്ണ മേഖലകളിൽ ഫജർ സമയത്തിന്റെ ദൈർഘ്യം ഏകദേശം 1.5 മണിക്കൂറിൽ കുറവായിരിക്കും. ഫജർ നേരത്തെ നമസ്കാരത്തിന് ഫജർ നമസ്കാരം എന്ന് പറയുന്നു. സുബഹി നമസ്കാരം എന്നാണ് സാധാരണ ഇത് അറിയപ്പെടുന്നത്. രണ്ട് റക്കാത്ത് സുന്നത്തും രണ്ട് റക്കാത്ത് ഫർളുമാണ് സുബഹി നമസ്കാരം. അല്പം ഇരുട്ട് നിലനിൽക്കുന്ന സമയം മുതൽ നമസ്കാരം ആരംഭിക്കുകയും വെളിച്ചം നല്ലതുപോലെ വ്യാപിക്കുന്നതോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കൂടുതൽ ആളുകൾക്ക് ജമാഅത്തായ നമസ്കാരത്തിൽ പങ്കുചേരാൻ അത് മുഖേന സാധിക്കുന്നതാണ്. രണ്ടാമത്തെ നമസ്കാരം ളുഹർ നമസ്കാരമാണ്. സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റിയതു മുതൽ ഓരോ വസ്തുവിന്റെയും നിഴൽ അതിന് സമമായി വരുന്നതുവരെയാണ് ളുഹർ സമയം. സമ ശീതോഷ്ണ മേഖലകളിൽ ളുഹർ സമയദൈർഘ്യം ഏകദേശം 3 മണിക്കൂറാകുന്നു. ഉഷ്ണകാലങ്ങളിൽ അല്പം വൈകിയും തണുപ്പ് കാലങ്ങളിൽ നേരത്തെയും ളുഹർ നമസ്കരിക്കുന്നത് ഉത്തമമാകുന്നു. ആദ്യം നാല് റക്കാത്ത് സുന്നത്തും പിന്നീട് നാല് റക്കാത്ത് ഫറളും പിന്നീട് രണ്ട് റക്കാത്ത് സുന്നത്തുമാണ് ലുഹർ നമസ്കാര സമയത്ത് നിർവഹിക്കേണ്ടത്. ജുമാ നമസ്കാരത്തിന്റെ സമയവും ലുഹർ സമയം തന്നെയാകുന്നു. മൂന്നാമത്തെ നമസ്കാരം അസർ നമസ്കാരമാണ്. സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്നും തെറ്റിയ ശേഷം ഓരോ വസ്തുവിന്റെയും നിഴൽ അവയുടെ ഇരട്ടി നീളമാകുന്ന സമയം മുതൽ അസർ സമയം ആരംഭിക്കുന്നു. സൂര്യാസ്തമയത്തിന് അല്പം മുമ്പ് വരെ ഈ സമയം നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. സമ ശീതോഷ്ണ മേഖലകളിൽ ഏകദേശം രണ്ടര മണിക്കൂർ സമയദൈർഘ്യം ഉണ്ടായിരിക്കും. അസർ സമയത്ത് നാല് റക്കാത്ത് ഫർദ് നമസ്കാരം നിർവഹിക്കപ്പെടുന്നു. ഫർദ് നമസ്കാരത്തിന് മുമ്പ് രണ്ടോ നാലോ റക്കാത്ത് നഫൽ നമസ്കരിക്കാവുന്നതാണ്. അസർ നമസ്കാരത്തിന് ശേഷം സൂര്യാസ്തമയം വരെ സുന്നത്തുകളോ നഫലുകളോ നമസ്കരിക്കാൻ പാടുള്ളതല്ല. അസർ നമസ്കാരം ഓരോ വസ്തുവിന്റെയും നിഴൽ രണ്ട് ഇരട്ടിയാകുന്നത് മുതൽ മൂന്ന് ഇരട്ടിയാകുന്നതുവരെ നമസ്കരിക്കുന്നതാണ് ഉത്തമം. സൂര്യപ്രകാശത്തിന് മഞ്ഞ നിറം ബാധിക്കുകയും അസ്തമയ സമയത്തോട് അടുക്കുകയും ചെയ്യുന്ന സമയത്ത് നമസ്കരിക്കുന്നത് നിർബന്ധിതാവസ്ഥ ഇല്ലായെങ്കിൽ മക്രൂഹ് അഥവാ അതൃപ്തികരമാകുന്നു. നാലാമത്തെ നമസ്കാരമാണ് മഗ്രിബ്. സൂര്യാസ്തമയം മുതൽ പശ്ചിമ ചക്രവാളത്തിൽ പ്രത്യക്ഷമാകുന്ന ഷഫക്ക് അതായത് ചുവപ്പ് നിറം അപ്രത്യക്ഷമാകുന്നതുവരെയാണ് മഗ്രിബ് നമസ്കാര സമയം. ചുവന്ന നിറം മായുന്നതോടുകൂടി പ്രത്യക്ഷമാകുന്ന വെള്ളനിറത്തെയും ഷഫക്ക് എന്ന് പറയാറുണ്ട്. അതിനാൽ നിർബന്ധിത സാഹചര്യങ്ങളിൽ വെള്ളനിറം മായുന്നതുവരെയും മഗ്രിബ് നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. സമ ശീതോഷ്ണ മേഖലകളിൽ മഗ്രിബ് സമയം ഏകദേശം ഒന്നര മണിക്കൂറിൽ അല്പം കുറഞ്ഞ സമയമാകുന്നു. മഗ്രിബിന് മൂന്ന് റക്കാത്ത് ഫറളും അതിനുശേഷം രണ്ട് റക്കാത്ത് സുന്നത്തും സന്ദർഭാനുസൃതം വേണമെങ്കിൽ രണ്ട് റക്കാത്ത് നഫലും നമസ്കരിക്കാവുന്നതാണ്. അഞ്ചാമത്തെ നമസ്കാരം ഇശാ നമസ്കാരമാണ്. ഇശാ നമസ്കാര സമയം ഷഫക്ക് അപ്രത്യക്ഷമാകുന്നത് മുതൽ ആരംഭിക്കുന്നു. അത് ഫജർ നമസ്കാര സമയം ആരംഭിക്കുന്നതിന് അല്പം മുമ്പ് വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. എങ്കിലും അർദ്ധരാത്രിക്ക് മുമ്പേ നമസ്കരിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. ഇഷ നാല് റക്കാത്ത് ഫറളും രണ്ട് റക്കാത്ത് സുന്നത്തുമാകുന്നു. ഉറക്കമോ മറവിയോ കാരണം ഏതെങ്കിലും നമസ്കാരം നിശ്ചിത സമയത്ത് നമസ്കരിക്കാൻ സാധിക്കാതെ വന്നാൽ ഉണർന്ന ഉടനെ അല്ലെങ്കിൽ ഓർമ്മ വന്ന ഉടനെ നമസ്കരിക്കേണ്ടതാകുന്നു. നമസ്കാരത്തിന്റെ രണ്ടാമത് ഷർത്ത് ശുദ്ധിയാണ്. നമസ്കാരമെന്നാൽ ദൈവസന്നിധിയിൽ ഹാജരാവുക എന്നതാണ്. അതേപോലെ തന്നെ ഭൗതിക നിലയിൽ ബഹുമാന്യനും വലിയവനുമായ ഒരാളുടെ സന്നിധിയിൽ ഹാജരാകുമ്പോൾ ശരീരത്തിൽ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അവ ശുദ്ധിയാക്കുകയും നാം വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ പരിശുദ്ധരിൽ പരിശുദ്ധനായ അള്ളാഹുവിന് മുമ്പിൽ ഹാജരാകുമ്പോൾ ആന്തരികമായ ശുദ്ധി പോലെ തന്നെ ബാഹ്യമായ ശുദ്ധിയും അന്വേഷണീയമാകുന്നു. നമസ്കാരം നിർവഹിക്കുന്ന ഒരാൾ ശുദ്ധിയുടെ കാര്യത്തിൽ മൂന്ന് കാര്യങ്ങൾ പരിഗണിക്കേണ്ടതാണ്. ഒന്ന്, ശരീരശുദ്ധി. രണ്ട്, വസ്ത്രശുദ്ധി. മൂന്ന്, സ്ഥലശുദ്ധി. മേൽപ്പറഞ്ഞ മൂന്നിനെയും സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഒന്ന്, ശരീരശുദ്ധി. നമസ്കരിക്കുന്ന ആളുടെ ശരീരത്തിൽ നജസ് ഉണ്ടാകാൻ പാടുള്ളതല്ല. നജസ് ഉണ്ടെങ്കിൽ ആദ്യം അത് കഴുകി വൃത്തിയാക്കേണ്ടതാണ്. മലം, മൂത്രം, രക്തം, ചലം, ഛർദി മുതലായവ നജസാണ്. മലമൂത്ര വിസർജനം ചെയ്തു കഴിഞ്ഞാൽ വെള്ളം ഉപയോഗിച്ച് ഇടത്തെ കൈകൊണ്ട് വൃത്തിയാക്കേണ്ടതാണ്. അനന്തരം കൈ ശുദ്ധമായ മണ്ണിൽ ഉരസിയോ സോപ്പ് ഉപയോഗിച്ചോ നല്ലപോലെ വൃത്തിയാക്കുകയും വേണം. മൂത്രവിസർജനം മാത്രമാണെങ്കിൽ വെള്ളം കൊണ്ടോ കല്ലുകൊണ്ടോ മൺകട്ട കൊണ്ടോ വൃത്തിയാക്കേണ്ടതാണ്. നമസ്കരിക്കുന്ന ആളുടെ വസ്ത്രത്തിലോ നമസ്കാര സ്ഥലത്തോ നജസ് ഉണ്ടാകാൻ പാടുള്ളതല്ല. നമസ്കാരത്തിന് മുമ്പേ താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ കുളി നിർബന്ധമാണ്. ഒന്ന്, സംഭോഗം. രണ്ട്, സ്വപ്നസ്കലനം. മൂന്ന്, ഹൈല് അഥവാ ഋതുരക്തം. നാല്, പ്രസവം. കുളിക്കേണ്ട ക്രമം എങ്ങനെയാണ്? കുളിക്ക് മൂന്ന് കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്ന്, വായിൽ വെള്ളം കൊണ്ട് കൊപ്പിളിക്കുക. രണ്ട്, മൂക്ക് വൃത്തിയാക്കുക. മൂന്ന്, ശരീരത്തിന്റെ ഒരു ഭാഗവും വിട്ടുപോകാത്ത വിധം വെള്ളമൊഴിക്കുക. ചുരുണ്ടതും ഇടതെങ്ങിയതുമായ കെട്ടിവച്ച മുടി സ്ത്രീകൾ അഴിക്കണമെന്നില്ല. മൂന്ന് പ്രാവശ്യം വെള്ളമെടുത്ത് മസ് ചെയ്യുന്നതുപോലെ തലയിൽ കൈയോടിച്ചാൽ മതി. ആദ്യം രഹസ്യ സ്ഥലങ്ങൾ വൃത്തിയാക്കുക, പിന്നീട് വുദു ചെയ്യുക. അനന്തരം തലയിൽ വെള്ളമൊഴിച്ച് ശരീരം മുഴുവനും കഴുകുക. ഇങ്ങനെ മൂന്ന് പ്രാവശ്യം കഴുകുന്നത് സുന്നത്താകുന്നു. ആദ്യം വലതും പിന്നീട് ഇടതും ശരീരത്തിന്റെ എല്ലാ ഭാഗവും നനയേണ്ടതാണ്. കുളിക്കേണ്ട നിർബന്ധ സാഹചര്യം ഉണ്ടായാൽ കുളിക്കാതെ നമസ്കാരം അനുവദനീയമല്ല. വിശുദ്ധ ഖുർആൻ ഓതാൻ പാടുള്ളതല്ല. പള്ളിയിൽ പോകാനും പാടില്ലാത്തതാകുന്നു. ഇനി എങ്ങനെയാണ് വുദു ചെയ്യേണ്ടത്? അതിന്റെ ക്രമമാണ് വിവരിക്കുന്നത്. ശുദ്ധമായ വെള്ളം കൊണ്ട് മാത്രമേ വുദു ചെയ്യാൻ പാടുള്ളൂ. ആദ്യം നാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് കൈപ്പടങ്ങൾ മണികണ്ഠം വരെ മൂന്ന് പ്രാവശ്യം കഴുകേണ്ടതാണ്. മൂന്ന് പ്രാവശ്യം വായിൽ വെള്ളം കൊപ്പിളിക്കുകയും നാസ്വാദാരങ്ങൾ വൃത്തിയാക്കുകയും ചെയ്യുക. പിന്നീട് രണ്ട് കൈകളിൽ നിറയെ വെള്ളമെടുത്ത് മുഖം മുഴുവനും മൂന്ന് പ്രാവശ്യം കഴുകുക. ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയും തലമുടി തൊട്ട് താടിയല്ലിന്റെ അറ്റം വരെയും മുഖത്തിൽ പെടുന്നതാണ്. പിന്നീട് ആദ്യം വലതുകൈയും അതിനുശേഷം ഇടതുകൈയും മുട്ടുൾപ്പെടെ 3 പ്രാവശ്യം കഴുകുക. പിന്നീട് തലയും ചെവിയും 1 പ്രാവശ്യം തടവുക. അതായത് 2 കൈപ്പടങ്ങളും വെള്ളം നനച്ച് ആദ്യം തലയുടെ മുൻവശത്ത് നിന്ന് പിൻവശത്തേക്ക് പിരടി വരെ തടവുകയും അനന്തരം 2 കൈകൊണ്ടും മുൻവശത്തേക്ക് തന്നെ തിരിച്ചു തടവുകയും ചെയ്യുക. പിന്നീട് തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് 2 ചെവികളും പിരടിയും തടവുക. ശേഷം ആദ്യം വലത്തേക്കാലും തുടർന്ന് ഇടത്തേക്കാലും ഞെരിയാണി ഉൾപ്പെടെ 3 പ്രാവശ്യം കഴുകുക. വുളു ചെയ്യുമ്പോൾ മേൽ പറഞ്ഞ പ്രകാരം തന്നെ നിർബന്ധമായും വുളുവിന്റെ ആ ക്രമങ്ങൾ പാലിക്കേണ്ടതാണ്. കാലുറ ധരിക്കുന്ന പക്ഷം അത് വുളു ചെയ്തതിനു ശേഷമാണ് ധരിക്കുന്നതെങ്കിൽ വീണ്ടും വുളു ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ തടവിയാൽ മതി. കൈവിരലുകൾ വെള്ളം നനച്ച് കാലിന്റെ വിരലുകൾ മുതൽ കണങ്കാൽ വരെ മേൽപോട്ട് തടവുക. വുളു ചെയ്തതു മുതൽ 24 മണിക്കൂർ വരെ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. യാത്രക്കാർക്ക് 3 ദിവസം വരെ ഇത് അനുവദനീയമാകുന്നു. അതിനുശേഷം വുളു ചെയ്യുമ്പോൾ കാലുറ അഴിച്ചു മാറ്റി വീണ്ടും കാൽ കഴുകേണ്ടതാണ്. എന്നാൽ 3 വിരലുകൾ പുറത്ത് കാണത്തക്ക വിധം കാലുറ കീറിയതാണ് എങ്കിൽ അവർക്ക് ഇത് ബാധകമല്ല. അവർ കീറിയ കാലുറ അഴിച്ച് കാൽ കഴുകുക തന്നെ വേണം. അവയവങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗം നനഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കാണുന്ന പക്ഷം അവിടെയും തടവിയാൽ മതി. വുളു എടുത്തതിനു ശേഷം നാം വുളുവിന്റെ ദുആ ചെയ്യേണ്ടതാണ്. വുളു ചെയ്ത ശേഷം ഷഹാദത്ത് കലിമയും വുളുവിന്റെ ദുആയും ചെയ്യുന്നത് സുന്നത്താകുന്നു. ആ ദുആ ഇപ്രകാരമാകുന്നു:
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് واشهد ان محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين
വലുന്റെ ദുആയുടെ അർത്ഥം ഇപ്രകാരമാണ്: ആരാധനകർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവൻ ഏകനാകുന്നു, അവനെ യാതൊരു പങ്കുകാരനുമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവന്റെ ദാസനും ദൂതനുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അള്ളാഹുവെ, നീ എന്നെ പശ്ചാത്തപിക്കുന്നവരിലും പരിശുദ്ധരിലും ഉൾപ്പെടുത്തണമേ. വുളു മുറിയുന്ന സംഗതികൾ: 1 മൂത്രവിസർജനം, 2 മലവിസർജനം, 3 മലമൂത്ര വിസർജന ദ്വാരങ്ങളിൽ കൂടി വായുവോ മറ്റു വല്ലതുമോ പുറപ്പെടുക. 4 കിടന്നോ ചാരിയിരുന്നോ ഉറങ്ങുക. 5 ബോധക്ഷയമുണ്ടാവുക. 6 ഏതെങ്കിലും ഒരവയത്തിൽ നിന്ന് രക്തമോ ചലമോ ഒഴുകുക. വെള്ളം കിട്ടാത്ത സമയങ്ങളിൽ നാം തയമം ചെയ്യാറുണ്ട്. എങ്ങനെയാണ് തയമം ചെയ്യേണ്ടത്? വുളു ചെയ്യാൻ വെള്ളം കിട്ടാതിരിക്കുകയോ വെള്ളം ഉപയോഗിച്ചാൽ രോഗം ബാധിക്കുമെന്നോ വർദ്ധിക്കുമെന്നോ ഭയപ്പെടുകയോ ചെയ്യുന്നതായാൽ തയമം ചെയ്യാവുന്നതാണ്. തയമം ചെയ്യേണ്ട ക്രമം: വൃത്തിയുള്ള മണ്ണിൽ, മണ്ണില്ലെങ്കിൽ മണ്ണുള്ള വസ്തുവിലോ ഭിത്തിയിലോ 2 കൈയുമടിച്ച് മുഖം തടവുക. വീണ്ടും 2 കൈയും മണ്ണിലടിച്ച് 2 കൈയും മുട്ടുവരെ തടവുക. 2 കൈയും 1 പ്രാവശ്യം മാത്രം മണ്ണിലടിച്ച് അതുകൊണ്ട് മുഖവും കൈപ്പടവും തടവിയാലും മതിയാകുന്നതാകുന്നു. തയമം വുളുവിന് പകരമാകുന്നു. വെള്ളം ലഭ്യമായാൽ തയമം മുറിഞ്ഞു പോകുന്നതാണ്. വുളു മുറിഞ്ഞു പോകുന്ന എല്ലാ കാര്യങ്ങളും തയമത്തിനും ബാധകമാകുന്നു. മണൽ, ചുണ്ണാമ്പ് എന്നിവ കൊണ്ടും തയമം ചെയ്യാവുന്നതാണ്. തയമത്തിന് ശേഷം വുളുവിന് ശേഷം ചെയ്യുന്ന ആ ദുആ തന്നെ ചെയ്യേണ്ടതാണ്. ആ ദുആ ഇപ്രകാരമാകുന്നു:
അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ.
അടുത്തത് വസ്ത്രശുദ്ധി. വസ്ത്രത്തിൽ മൂത്രത്തിന്റെ കണികകൾ പോലും പറ്റാൻ പാടില്ല. മറ്റ് മാലിന്യങ്ങളും അതിൽ ഉണ്ടാകരുത്. അങ്ങനെ സംഭവിച്ചാൽ കഴുകി വൃത്തിയാക്കേണ്ടതാണ്. അഥവാ വൃത്തിയാക്കാൻ സാധിക്കാതെ വന്നാൽ അതേ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ നമസ്കരിക്കാവുന്നതാണ്. 3 സ്ഥലശുദ്ധി. നമസ്കരിക്കുന്ന സ്ഥലം വൃത്തിയുള്ളതായിരിക്കേണ്ടതാണ്. നിലം വൃത്തികേടായതിനു ശേഷം അത് വെയിൽ കൊണ്ട് ഉണങ്ങുകയും വൃത്തികേടിന്റെ അടയാളങ്ങൾ ഇല്ലാതാവുകയും ചെയ്താൽ അവിടെ വെച്ച് നമസ്കരിക്കുന്നതിന് വിരോധമില്ല. കുളിമുറി, ഖബർസ്ഥാൻ, ചാണകസ്ഥലം, അറവുശാല, പെരുവഴി, കഅബയുടെ മുഗൾ ഭാഗം എന്നിവിടങ്ങളിൽ വെച്ച് നമസ്കരിക്കുന്നത് അനുവദനീയമല്ല. ഖിബ്ലയെ അഭിമുഖീകരിച്ച് നമസ്കരിക്കലാണ് നമസ്കാരത്തിന്റെ 3-ാമത്തെ ഷർത്ത്. എന്നാൽ ശത്രുഭയം ഉണ്ടാകുമ്പോൾ സൗകര്യമനുസരിച്ച് ഏതു ഭാഗത്തേക്കും തിരിഞ്ഞ് നമസ്കരിക്കാവുന്നതാണ്. യാത്രാ അവസരത്തിലോ രാത്രിയിലോ ദിശ മനസ്സിലാകാത്ത പക്ഷം ഖിബ്ലയെന്ന് തോന്നുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കാവുന്നതാണ്. നമസ്കാരാനന്തരം ആ നിഗമനം തെറ്റാണെന്ന് ബോധ്യമായാൽ തന്നെയും വീണ്ടും നമസ്കരിക്കേണ്ടതില്ല. നമസ്കാരമധ്യേ ഖിബ്ല മറ്റൊരു ഭാഗത്താണെന്ന് മനസ്സിലാകുന്ന പക്ഷം നമസ്കാരത്തിൽ തന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കാവുന്നതാണ്. നമസ്കാരത്തിന്റെ 4-ാമത്തെ ഷർത്ത് നഗ്നത മറക്കലാകുന്നു. നമസ്കരിക്കുമ്പോൾ പുരുഷന്മാർ തങ്ങളുടെ പൊക്കിൽ മുതൽ കാൽമുട്ടുകൾ ഉൾപ്പെടെയുള്ള ഭാഗം വസ്ത്രം കൊണ്ട് മറക്കുന്നത് നിർബന്ധമാണ്. ചുമലുകൾ നഗ്നമായിരിക്കുന്നത് മക്രൂഹാണ്, അതായത് വെറുക്കപ്പെട്ടതാണ്. സ്ത്രീകൾ ശരീരം പ്രകടമാകുന്ന വിധത്തിലുള്ള നേർത്ത വസ്ത്രങ്ങൾ ധരിച്ച് നമസ്കരിക്കുന്നത് അനുവദനീയമല്ല. മുഖവും കൈപ്പടവും പാദവുമൊഴിച്ച് ശരീരം മുഴുവൻ മറക്കേണ്ടത് അവർക്ക് ഒഴിച്ചുകൂടാത്ത കാര്യമാകുന്നു. മറക്കേണ്ട ഭാഗം നാലിലൊന്ന് നഗ്നമായി കഴിഞ്ഞാൽ നമസ്കാരം ശരിയാവുകയില്ല. നമസ്കാരത്തിന്റെ അഞ്ചാമത് ഷർത്ത് നിയത്താകുന്നു. നിയത്ത് എന്നാൽ കരുതുക എന്നാണ് അർത്ഥം. നമസ്കാരം ആരംഭിക്കുമ്പോൾ ഏത് നമസ്കാരമാണെന്നും എത്ര റക്കാത്തുകളാണ് നമസ്കരിക്കാൻ പോകുന്നതെന്നും മനസ്സിൽ ഉറപ്പിച്ചിരിക്കണം. ഫർദ് നമസ്കരിക്കുന്ന ആൾ ഫർദും സുന്നത്ത് നമസ്കരിക്കുന്ന ആൾ സുന്നത്തും മനസ്സിൽ കരുതിക്കൊണ്ടായിരിക്കണം നമസ്കാരം ആരംഭിക്കേണ്ടത്. മനസ്സിൽ ആരംഭത്തിൽ കരുതിയതനുസരിച്ച് നമസ്കാരം ഗണിക്കപ്പെടുന്നു. നിയത്ത് ചെയ്യുന്ന വചനങ്ങൾ വാകൊണ്ട് ഉച്ചരിക്കേണ്ടത് നിർബന്ധമില്ല. നിയത്തെ എന്ന പദത്തിൽ ആത്മാർത്ഥത എന്ന വിവക്ഷിതവും അടങ്ങിയിട്ടുണ്ട്. ഒരാൾ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്നു. അതല്ല മറ്റുള്ളവരെ കാണിക്കുന്നതിനാണ് നമസ്കരിക്കുന്നതെങ്കിൽ ആ നമസ്കാരം അയാൾക്ക് നാശമാണ് നൽകുന്നത്. നിയത്താണ് ആന്തരികവും ബാഹ്യവുമായ കർമ്മങ്ങളെ ദൈവസന്നിധിയിൽ സ്വീകാര്യമോ അസ്വീകാര്യമോ ആക്കപ്പെടുന്ന ഉരക്കല്ല. നമസ്കാരം വിരോധിക്കപ്പെട്ട സമയങ്ങൾ: സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും സൂര്യൻ മധ്യാഹ്നത്തിലെത്തുമ്പോഴും അല്പം പടിഞ്ഞാറ് ഭാഗത്ത് നീങ്ങുന്നതിനു മുമ്പേ നമസ്കരിക്കുന്നത് വിരോധിക്കപ്പെട്ടിരിക്കുന്നു. അപ്രകാരം തന്നെ അസർ നമസ്കാരത്തിന് ശേഷം സൂര്യാസ്തമയം വരെയും സുബഹി നമസ്കാരത്തിന് ശേഷം സൂര്യോദയം വരെയും ഒരു നമസ്കാരവുമില്ല. നമസ്കാരത്തിന്റെ റക്കാത്തുകൾ: ഫർള നമസ്കാരങ്ങൾ സുബഹി നമസ്കാരത്തിന് 2 റക്കാത്ത്, ദുഹർ നമസ്കാരം 4 റക്കാത്തും, അസർ നമസ്കാരം 4 റക്കാത്ത്, മഗരിബ് 3 റക്കാത്ത്, ഇഷ 4 റക്കാത്ത്. ഇപ്രകാരമാണ് ഫർള നമസ്കാരത്തിന്റെ റക്കാത്തുകൾ നിർണയിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി സുന്നത്ത് നമസ്കാരങ്ങൾ: സുബഹി നമസ്കാരത്തിന് മുമ്പ് 2 റക്കാത്ത്, ദുഹർ നമസ്കാരത്തിന് മുമ്പ് 4 റക്കാത്ത്, ശേഷം 2 റക്കാത്ത്, മഗരിബ് നമസ്കാരത്തിന് ശേഷം 2 റക്കാത്ത്, ഇഷ നമസ്കാരത്തിന് ശേഷം 2 റക്കാത്ത്. അസർ നമസ്കാരത്തിന് മുമ്പോ പിമ്പോ സുന്നത്ത് നമസ്കാരമില്ല. ഇഷാവും അതിന്റെ സുന്നത്തും നമസ്കരിച്ചതിന് ശേഷം 3 റക്കാത്ത് വിത്ര നമസ്കരിക്കേണ്ടതാണ്. എന്നാൽ തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം വിത്ര നമസ്കരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ബാങ്ക്: നമസ്കാരത്തിന് സമയമാകുമ്പോൾ ഉച്ചത്തിൽ ബാങ്ക് വിളിക്കേണ്ടതാണ്. ബാങ്ക് വിളിക്കുന്ന ആൾക്ക് മുഅസ്സിൻ എന്നാണ് പറയുന്നത്. മുഅസ്സിൻ ഖിബ്ലയുടെ നേരെ തിരിഞ്ഞു നിന്ന് 2 ചെവികളിലും വിരലുകൾ വെച്ചുകൊണ്ടായിരിക്കണം ബാങ്ക് വിളിക്കേണ്ടത്. ബാങ്ക് ഇപ്രകാരമാണ്:
അഷ്ഹദ് അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദ് അൻ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഹയ്യ അലൽ ഫലാഹ്
ബാങ്കിന്റെ അർത്ഥം ആവർത്തനങ്ങൾ വിട്ടുകൊണ്ടാണ് അർത്ഥം പറയുന്നത്. അള്ളാഹു ഏറ്റവും വലിയവനാകുന്നു. ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ തിരുദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നമസ്കാരത്തിന് വരിക, വിജയത്തിനായി വരിക. അള്ളാഹു ഏറ്റവും വലിയവനാകുന്നു. ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഹയ്യ അലൽ സ്വലാത്ത് എന്ന് പറയുമ്പോൾ വലതുഭാഗത്തേക്കും ഹയ്യ അലൽ ഫലാ എന്ന് പറയുമ്പോൾ ഇടതുഭാഗത്തേക്കും മുഖം തിരിക്കേണ്ടതാണ്. സുബഹി ബാങ്കിൽ ഹയ്യ അലൽ ഫലാ എന്ന് രണ്ടു തവണ വിളിച്ചതിന് ശേഷം അസ്സലാത്തു ഖൈറു മിനൻ നൗം, നമസ്കാരം ഉറക്കത്തേക്കാൾ ഉത്തമമാകുന്നു എന്ന് രണ്ടു തവണ വിളംബരപ്പെടുത്തേണ്ടതാണ്. വിളി കേൾക്കുന്ന ആൾ സദക്ത വ ബറിർത, സത്യമാണ് നീ പറഞ്ഞത്, നന്മയുമാണ് എന്ന് മനസ്സിൽ പറയേണ്ടതാണ്. ബാങ്ക് വിളിക്കുന്ന ആൾക്ക് വുളു വേണം. ബാങ്ക് വിളിക്കുമ്പോൾ അത് കേൾക്കുന്ന ആളും അതേ വചനങ്ങൾ പതുക്കെ ഏറ്റുപറയേണ്ടതാണ്. എന്നാൽ ഹയ്യ അല സ്വലാത്ത്, ഹയ്യ അലൽ ഫലാ എന്ന് കേൾക്കുമ്പോൾ ലാ ഹൗല വലാ കുവ്വത്ത ഇല്ലാ ബില്ലാ, തിന്മ വർജിക്കുന്നതും നന്മ ആർജിക്കുന്നതും അള്ളാഹുവിന്റെ സഹായം കൊണ്ട് മാത്രമാകുന്നു എന്നാണ് മനസ്സിൽ പറയേണ്ടത്. ബാങ്ക് കേട്ടുകഴിഞ്ഞാൽ ബാങ്ക് വിളിച്ച ആളും ബാങ്ക് കേട്ട ആളും ഈ ദുആ ചൊല്ലേണ്ടതാണ്.
اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته إنك لا تخلف الميعاد.
ബാങ്കിന് ശേഷമുള്ള ദുആയുടെ അർത്ഥം ഇപ്രകാരമാകുന്നു. അല്ലാഹുവേ, ഈ പരിപൂർണ വിളിയുടെയും ആസന്നമായ നമസ്കാരത്തിന്റെയും നാഥ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തിരുമേനിക്ക് വസീലത്ത് ഫദീലത്ത്, അതായത് നബി തിരുമേനിക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള രണ്ട് പ്രത്യേക പദവികളാണിവ എന്നീ മഹൽ സ്ഥാനങ്ങളും ഉന്നത പദവികളും നീ നൽകണമേ. നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്തുത്യർഹമായ സ്ഥാനത്ത് അദ്ദേഹത്തെ നിയോഗിക്കണമേ. നീ വാഗ്ദത്തം ലംഘിക്കുന്നവനല്ല തന്നെ. ഇഖാമത്ത്, നമസ്കാരം തുടങ്ങാറായി എന്ന് അറിയിക്കുന്ന വിളിക്കാണ് ഇഖാമത്ത് എന്ന് പറയുന്നത്. ഇമാം നമസ്കാര സ്ഥലത്ത് നിന്നാൽ ആളുകൾ സഫൂൾ നേരെയാക്കി നിൽക്കേണ്ടതാണ്. അത് നമസ്കാരത്തിന്റെ പരിപൂർണതക്ക് ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി തിരുമേനി സഫുകൾ, അതായത് അണികൾ ക്രമീകരിക്കുന്നതിനെ സംബന്ധിച്ച് വളരെ നിഷ്കർഷിച്ച് പറഞ്ഞിട്ടുണ്ട്. സഫ് ശരിയായി കഴിഞ്ഞാൽ ബാങ്ക് വിളിച്ച ആൾ ഇഖാമത്ത് വിളിക്കണം. എന്നാൽ ബാങ്ക് വിളിച്ച ആളുടെ അനുവാദത്തോടെയോ ഇമാമിന്റെ അനുവാദത്തോടെയോ മറ്റൊരാൾ ഇഖാമത്ത് വിളിക്കുന്നതിന് വിരോധമില്ല. ഇഖാമത്ത് ഇപ്രകാരമാണ്:
അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഹയ്യ അലസ്സലാത്തി, ഹയ്യ അലൽഫലാഹ്, ഖദ് ഖാമത്തിസ്സലാത്തു, ഖദ് ഖാമത്തിസ്സലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഇഖാമത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ്: അള്ളാഹു ഏറ്റവും വലിയവനാകുന്നു. ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ തിരുദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നമസ്കാരത്തിന് വരിക, വിജയത്തിനായി വരിക. നമസ്കാരം ആരംഭിച്ചിരിക്കുന്നു. അള്ളാഹു ഏറ്റവും വലിയവനാകുന്നു. ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഇവിടെ കദ്കാമത്ത് സലാത്ത് എന്ന് നാം രണ്ട് തവണ ആവർത്തിച്ചു പറയുന്നു. അതായത് നമസ്കാരം ആരംഭിച്ചിരിക്കുന്നു, നമസ്കാരം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് വീക്ഷിക്കുന്നത്. നമസ്കാരം അനുഷ്ഠിക്കേണ്ട രീതി: കഅബയുടെ ഭാഗം മുഖം തിരിച്ചു നിൽക്കുക, രണ്ട് കൈകളും കാതുകൾ വരെ ഉയർത്തി അള്ളാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് ചൊല്ലി കൈകെട്ടുക. വലത് കൈ ഇടത് കൈമേൽ വെച്ചുകൊണ്ട് പൊക്കിളിന്റെയും നെഞ്ചിന്റെയും ഇടയിൽ കെട്ടുക. ഇതിന് ഖിയാം എന്ന് പറയുന്നു. ഇതിനു ശേഷം നമസ്കാരത്തിന്റെ നിയത്ത് വെക്കുക. നിയത്ത് ഇപ്രകാരമാണ്:
വജ്ജഹ്തു വജ്ഹി ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർദ ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ.
ആകാശഭൂമികളെ സൃഷ്ടിച്ചവനിലേക്ക് ഞാൻ എന്റെ മുഖം ആത്മാർത്ഥമായ നിലയിൽ തിരിക്കുന്നു. ഞാൻ ബഹുദൈവ ആരാധകരിൽ പെട്ടവനല്ല. പിന്നീട് സന:
സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക അസ്മുക وتعالى جدك ولا اله غيرك.
അല്ലാഹുവേ, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. നിന്റെ നാമം അനുഗ്രഹീതമാകുന്നു, നിന്റെ മഹത്വം അത്യുന്നതമാകുന്നു. നീയല്ലാതെ ആരാധനകർഹൻ മറ്റാരുമില്ല. ശേഷം തഅവുസ്, അഊദു ബില്ലാഹി മിന ഷൈത്താൻ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ അള്ളാഹുവിനെ അഭയം പ്രാപിക്കുന്നു എന്ന് പറയേണ്ടതാണ്. ഇതിനുശേഷം സൂറ ഫാത്തിഹയും ഖുർആനിലെ ഏതെങ്കിലും ചില ആയത്തുകളും ഓതുക.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف ابراهيم وموسى.
റുക്കു, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കുവിൽ പോകേണ്ടതാണ്. രണ്ട് ഉള്ളം കൈകളും കാലിന്റെ മുട്ടുകളിൽ എത്തുവോളം കുനിഞ്ഞ് വിരലുകൾ വിടർത്തി മുട്ടിൽ വെച്ച് കുനിഞ്ഞു നിൽക്കുന്നതിനാണ് റുക്കു എന്ന് പറയുന്നത്. റുക്കുവിൽ കാൽമുട്ടുകൾ വളയാതെ നേരെ നിൽക്കണം. റുക്കുവിൽ മൂന്ന് പ്രാവശ്യം
സുബ്ഹാന റബ്ബിയൽ അസീം സുബ്ഹാന റബ്ബിയൽ അസീം സുബ്ഹാന റബ്ബിയൽ അസീം,
മഹത്വമുള്ള എന്റെ രക്ഷിതാവ് പരിശുദ്ധനാണ് എന്ന് ചൊല്ലുക. ഏത്തിദാൽ, പിന്നീട്
അള്ളാഹുവിനെ
സ്തുതിച്ചവന്റെ സ്തുതി അവൻ കേൾക്കുന്നു എന്ന് ചൊല്ലിക്കൊണ്ട് റുക്കുവിൽ നിന്ന് നിവർന്നു നിൽക്കുക. ഇതിന് ഏത്തിദാൽ എന്ന് പറയുന്നു. ഈ അവസരത്തിൽ ഇപ്രകാരം ദുആ ചൊല്ലേണ്ടതാണ്. ഞങ്ങളുടെ നാഥ, പരിശുദ്ധവും അനുഗ്രഹങ്ങൾ നിറഞ്ഞതുമായ എല്ലാ സ്തുതികളും നിനക്കാകുന്നു. അതിനുശേഷം
അല്ലാഹു അക്ബർ,
അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് സുജൂദിലേക്ക് പോകണം. സുജൂദ് ചെയ്യുമ്പോൾ ആദ്യം കാൽമുട്ടുകളും പിന്നീട് രണ്ട് കൈപ്പടങ്ങളും നെറ്റിയും മൂക്കും നിലത്ത് പതിയേണ്ടതാണ്. പാദങ്ങൾ രണ്ടും നിലത്ത് കുത്തിവെക്കുകയും അവയുടെ വിരലുകൾ ഖിബ്ലയുടെ നേരെ ആയിരിക്കുകയും വേണം. തല രണ്ട് കൈകൾക്കിടയിൽ നിലത്ത് പതിഞ്ഞിരിക്കണം. രണ്ട് കൈകളും പാർശ്വങ്ങളിൽ നിന്ന് വേറിട്ടിരിക്കേണ്ടതാണ്. കൈത്തണ്ടകൾ നിലത്ത് പതിഞ്ഞിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിരോധിച്ചിരിക്കുന്നു. സുജൂദിൽ
സുബ്ഹാന റബ്ബിയൽ അഅല സുബ്ഹാന റബ്ബിയൽ അഅല സുബ്ഹാന റബ്ബിയൽ അഅല,
മഹോന്നതനായ എന്റെ റബ്ബ് പരിശുദ്ധനാണ് എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലേണ്ടതാണ്. പിന്നീട് സുജൂദിൽ നിന്നും അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി തല ഉയർത്തി രണ്ട് കൈപ്പത്തുകളും മുട്ടിന്മേൽ വെച്ച നിലയിൽ ഇരിക്കേണ്ടതാണ്. റുക്കുവിലും സുജൂദിലും ഖുർആനിലെ ആയത്തുകൾ ഓതാൻ പാടില്ലാത്തതാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരുന്നു കൊണ്ട് ഈ ദുആ ചൊല്ലേണ്ടതാണ്.
അല്ലാഹുമ്മഗ്ഫിർലി വർഹംനി വഹ്ദിനി വആഫിനി വജ്ബുർനി വർസുഖ്നി വർഫഅനി,
അള്ളാഹുവെ എനിക്ക് പുറത്തു തരണമേ, എന്നോട് കരുണയുണ്ടാകണമേ, എന്നെ സന്മാർഗത്തിൽ നടത്തണമേ, എനിക്ക് ആരോഗ്യം നൽകണമേ, എന്റെ ന്യൂനതകളെ പരിഹരിച്ചു തരണമേ, എനിക്ക് ആഹാരം നൽകണമേ, എന്നെ ഉയർത്തണമേ. ഇതിനുശേഷം അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി വീണ്ടും സുജൂദ് ചെയ്യേണ്ടതാണ്. അപ്പോഴും മൂന്ന് പ്രാവശ്യം
സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല.
പിന്നീട് അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി എഴുന്നേറ്റ് നിൽക്കുകയും ആദ്യത്തെ റക്കാത്തിലെ പോലെ ആവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ റക്കാത്തിലെ രണ്ടാമത്തെ സുജൂദിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി ഇരിക്കേണ്ടതും താഴെ പറയുന്ന അത്തഹിയാത്ത് ഓതുകയും ചെയ്യേണ്ടതാണ്.
അത്തഹിയാത്തു ലില്ലാഹ് വസ്സലവാത്തു വത്തയ്യിബാത്ത് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ.
നാവുകൊണ്ടും ശരീരം കൊണ്ടും ധനം കൊണ്ടുമുള്ള എല്ലാ ആരാധനകളും അള്ളാഹുവിന് മാത്രമുള്ളവയാണ്. അല്ലയോ നബിയെ, അങ്ങക്ക് സംരക്ഷണവും അള്ളാഹുവിന്റെ കാരുണ്യവും അവന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകുമാറാകട്ടെ. സംരക്ഷണവും സമാധാനവും ഞങ്ങൾക്കും അള്ളാഹുവിന്റെ സ്വാത്തികരായ ദാസന്മാർക്കും ഉണ്ടാകട്ടെ. ഇതിനുശേഷം തശഹുദ് ഓതേണ്ടതാണ്.
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു.
ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദാസനും ദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അത്തഹിയാത്തിൽ തശഹുദ് ഓതുമ്പോൾ വലതു കൈയിലെ ചൂണ്ടുവിരൽ പൊക്കി താഴ്ത്തേണ്ടതാണ്. മൂന്നാമത്തെ റക്കാത്ത് നമസ്കരിക്കാനുള്ള ഉദ്ദേശമാണെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി മൂന്നാമത്തേതോ നാലാമത്തേതോ റക്കാത്ത് ആദ്യത്തെ റക്കാത്ത് പോലെ അനുഷ്ഠിക്കേണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തും സലാമും.
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد
اللهم മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തിരുമേനിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ സവിശേഷ കാരുണ്യം ചൊരിയണമേ. ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ സവിശേഷ കാരുണ്യം ചൊരിഞ്ഞതുപോലെ തീർച്ചയായും നീ സ്തുതിക്കപ്പെടുന്നവനും മഹത്തമുള്ളവനുമാകുന്നു. അള്ളാഹുവെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തിരുമേനിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ അളവറ്റ അനുഗ്രഹം ചൊരിയണമേ. ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ അളവറ്റ അനുഗ്രഹം ചൊരിഞ്ഞതുപോലെ തീർച്ചയായും നീ സ്തുതിക്കപ്പെടുന്നവനും മഹത്തമുള്ളവനുമാകുന്നു. അതിനുശേഷം ഈ ദുആകൾ ഓതേണ്ടതാണ്.
റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ.
ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് ഈ ലോകത്ത് നന്മ തന്ന് അനുഗ്രഹിക്കണമേ, പരലോകത്തും നന്മ തന്ന് അരുളേണമേ, ഞങ്ങളെ നീ നരകശിക്ഷയിൽ നിന്നും രക്ഷിക്കണമേ.
റബ്ബി ജഅൽനി മുഖീമ സ്സലാത്തി വമിൻ ദുർരിയതി റബ്ബന വതഖബ്ബൽ ദുആ ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب.
എന്റെ നാഥ, എന്നെയും എന്റെ സന്തതികളെയും നമസ്കാരത്തെ നിലർത്തുന്നവരാക്കണമേ. ഞങ്ങളുടെ നാഥ, എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ നാഥ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും കണക്കെടുക്കുന്ന നാളിൽ, അതായത് വിചാരണ ദിവസം, നീ പുറത്തു തരണമേ. ഇതിനുശേഷം
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്,
നിങ്ങളുടെ മേൽ സംരക്ഷണവും അള്ളാഹുവിന്റെ കാരുണ്യവും ഉണ്ടാകട്ടെ എന്ന് ചൊല്ലി ആദ്യം വലതുഭാഗത്തേക്കും പിന്നീട് ഇടതുഭാഗത്തേക്കും മുഖം തിരിക്കേണ്ടതാണ്. നമസ്കാരാനന്തരം ഈ ദുആകൾ ചൊല്ലേണ്ടതാണ്.
അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം.
അള്ളാഹുവേ, നീ രക്ഷാസങ്കേതമാകുന്നു, നിന്റെ സങ്കേതത്തിൽ മാത്രമാണ് സമാധാനം. പ്രതാപശാലിയും ഔദാര്യശീലനുമായ അള്ളാഹുവേ, നീ അനുഗ്രഹ പൂർണ്ണനാകുന്നു.
അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക.
അള്ളാഹുവേ, എനിക്ക് നിന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുവാനും നിനക്ക് നന്ദി പറയുവാനും നല്ല രീതിയിൽ ആരാധന ചെയ്യുവാനുമുള്ള സൗഭാഗ്യം നൽകണമേ.
اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد.
الله ني പ്രദാനം ചെയ്യുന്നതിനെ തടഞ്ഞു നിർത്തുവാനോ നീ തടഞ്ഞു നിർത്തിയതിനെ പ്രദാനം ചെയ്യുവാനോ ആർക്കും തന്നെ സാധ്യമല്ല. ഒരു മഹത്തവാനും നിന്റെ മഹത്തതിനു മുന്നിൽ ഒരു പ്രയോജനവും നൽകുവാൻ സാധിക്കുന്നതല്ല. കുനൂത്തിന്റെ ദുആ. വിതൃ നമസ്കാരത്തിന് 3 റക്കാത്തുകളാകുന്നു. വളരെ സുപ്രധാനമായ ഈ നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി യാത്രയിൽ പോലും ഉപേക്ഷിച്ചിരുന്നില്ല. 3 റക്കാത്തുകളും ഒരുമിച്ചോ അല്ലെങ്കിൽ 2 റക്കാത്തുകൾ നമസ്കരിച്ച് സലാം വിട്ടതിനു ശേഷം 3-ാമത്തെ റക്കാത്ത് പ്രത്യേകമായോ അനുഷ്ഠിക്കാവുന്നതാണ്. 3-ാമത്തെ റക്കാത്തിൽ റുക്കുവിന് ശേഷം നിന്നുകൊണ്ട് കുനൂത്ത് ഓതേണ്ടതാണ്.
اللهم إنا نستعينك ونستغفرك ونؤمن بك ونتوكل عليك ونثني عليك الخير ونشكرك ولا نكفرك ونخلع ونترك من يفجرك. اللهم إياك نعبد ولك نصلي ونسجد وإليك نسعى ونحفد ونرجو رحمتك ونخشى عذابك. അള്ളാഹുവെ,
നിന്നോട് ഞങ്ങൾ സഹായമർത്ഥിക്കുകയും പൊറുക്കലിനെ തേടുകയും നിന്നിൽ വിശ്വസിക്കുകയും നിന്നെ ആശ്രയമാക്കുകയും നിന്റെ നന്മകളെ പ്രകീർത്തിക്കുകയും നിനക്ക് നന്ദി പ്രകടിപ്പിക്കുകയും നിന്നോട് നന്ദികേട് കാണിക്കാതിരിക്കുകയും ചെയ്യുന്നു. നിന്നെ അനുസരിക്കാത്തവരിൽ നിന്ന് ഞങ്ങൾ വിട്ടുനിൽക്കുകയും അവരെ ഞങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവെ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിനക്കായി മാത്രം ഞങ്ങൾ നമസ്കാരം അനുഷ്ഠിക്കുകയും നിന്റെ മുമ്പാകെ മാത്രം കുമ്പിടുകയും നിന്നിലേക്ക് ഓടിവരികയും സേവനത്തിനായി സന്നദ്ധരാകുകയും നിന്റെ കാരുണ്യം കാംക്ഷിക്കുകയും നിന്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നു. തീർച്ചയായും നിന്റെ ശിക്ഷ അവിശ്വാസികൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജനാസ നമസ്കാരം. ജനാസ നമസ്കാരത്തിൽ 4 തക്ബീറുകളാണ് ഉള്ളത്. ആദ്യത്തെ തക്ബീറിന് ശേഷം സൂറ ഫാത്തിഹയും.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
2-ാമത്തെ തക്ബീറിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ സലാത്തും സലാമും ചൊല്ലുന്നു.
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.
3-ാമത്തെ തക്ബീറിന് ശേഷം ഈ ദുആ ചൊല്ലേണ്ടതാണ്.
اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا. اللهم من أحييته منا فأحيه على الإسلام ومن توفيته منا فتوفه على الإيمان. اللهم لا تحرمنا أجره ولا تفتنا بعده.
അള്ളാഹു, ഞങ്ങളിൽ ജീവിച്ചിരിപ്പുള്ളവർക്കും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയവർക്കും ഞങ്ങളിൽ ഹാജറുള്ളവർക്കും ഹാജറില്ലാത്തവർക്കും ഞങ്ങളിൽപ്പെട്ട വലിയവർക്കും ചെറിയവർക്കും ഞങ്ങളിലുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നീ പുറത്തു തരണമേ. അള്ളാഹുവെ, ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരെ നീ ഇസ്ലാമിൽ തന്നെ നിലനിർത്തണമേ. ഞങ്ങളിൽ നിന്ന് നീ ആരെ മരിപ്പിക്കുന്നുവോ അവരെ നീ ഈമാനോടുകൂടി മരിപ്പിക്കണമേ. അള്ളാഹുവെ, ഇയാൾ മൂലമുണ്ടാകുന്ന പുണ്യം ഞങ്ങൾക്ക് തടയരുത്. ഒരിക്കലും ഇയാൾക്ക് ശേഷം ഞങ്ങളെ പരീക്ഷണത്തിൽ അകപ്പെടുത്തരുത്. പ്രായപൂർത്തിയാകാത്ത കുട്ടി മരണപ്പെടുകയാണെങ്കിൽ ഈ ദുആയാണ് അതിന് പകരമായി ഓതേണ്ടത്.
അല്ലാഹുമ്മ ജഅൽഹു ലനാ ഫറത وذخرا واجرا وشافعا ومشفعا.
അള്ളാഹുവെ, ഈ കുട്ടിയെ നീ ഞങ്ങളുടെ നന്മക്കായി ഒരു മുന്നൊരുക്കാരനാക്കണമേ, ഞങ്ങൾക്ക് വിശ്രമത്തിനുള്ള നിമിത്തമാക്കി തരണമേ, ഞങ്ങളുടെ പ്രതിഫലത്തിന് കാരണക്കാരനാക്കണമേ. അവനെ നീ ഞങ്ങൾക്ക് ഒരു ശുപാർശകനും അവൻ്റെ ശുപാർശ സ്വീകരിക്കുകയും ചെയ്യണമേ. പിന്നീട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വലതുവശത്തേക്കും പിന്നീട് ഇടതുവശത്തേക്കും സലാം വീട്ടേണ്ടതാണ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.